മീശ പിരിച്ചാൽ മീശ മാധവൻ, മീശയെടുത്താൽ മായാമോഹിനി, കുട്ടികളുടെ കൂട്ടുകാരനായി സി ഐ ഡി മൂസ, ഇപ്പോഴിതാ പുത്തൻ ശബ്ദവുമായി സൗണ്ട് തോമയും. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഇത്രയും വേറിട്ട വേഷങ്ങൾ ചെയ്ത മറ്റൊരു നടനുണ്ടാകില്ല. എസ് ബി എസ് റേഡിയോ മലയാളം പ്രക്ഷേപണം തുടങ്ങുമ്പോൾ അതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ദിലീപ്. സ്വാഗതം ദിലീപ്, എസ് ബി എസ് മലയാളം പ്രക്ഷേപണത്തിലേക്ക്.
നമസ്കാരം, നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു.
തീർച്ചയായും ദിലീപ്, എല്ലാവരും ദിലീപ് ഇപ്പോൾ മലയാളികളെല്ലാം കണ്ടു കഴിഞ്ഞു. സ്റ്റേജ് ഷോയും വിദേശ യാത്രകളൊന്നും ദിലീപിന് അത്ര പുതുമയുള്ളൊരു കാര്യമല്ല. പക്ഷേ ആദ്യമായിട്ടായിരുന്നു ഓസ്ട്രേലിയൻ യാത്ര. എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ? പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ മലയാളികളുടെ ഹ്യൂമർ സെൻസ് എങ്ങനെയുണ്ട്?
അയ്യോ, ഗംഭീരമാണ്. അത് സ്ഥലത്തെ പോലെ തന്നെ മനോഹാരിത ഉള്ള ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഞങ്ങളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോയിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ, പക്ഷെ എല്ലാ ഷോസും ഫുൾ ഹൗസിൽ വരിക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇത്രയും ഗംഭീരമായൊരു സ്ഥലമാണ് നമ്മൾ അവിടെ ഇരുന്ന് അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ഭംഗി. ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാർ. പിന്നെ ഷോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്പോൺസും, അത് ഈ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോട്ടും ചൂട്ടൊക്കെ ഇട്ട് വന്നിരുന്നാൽ പോലും ചിലപ്പോൾ അനങ്ങാതൊക്കെ ഇരുന്ന് കളയും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള എന്താ പറയുക, ഒരു കുടുംബം പോലെയാണ് നമ്മൾ ഷോ നടക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷോയിൽ ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന്റെ പാർട്ടിസിപ്പേഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓഡിയൻസ് പെർഫോമൻസ് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാണ്ടാണ് ഞങ്ങളുടെ ഷോ ഗംഭീരമായിട്ട് പോയത്. അപ്പൊ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങളുടെ ഷോ ശരിക്കും ഓസ്ട്രേലിയയില് വന്നത്. നമ്മൾ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചല്ല.
മലയാള സിനിമയിൽ ഇപ്പോഴുള്ള ഏറ്റവും ധൈര്യമുള്ള നടൻ എന്ന് താങ്കളെ വിശേഷിപ്പിച്ചാൽ എന്ത് പറയും? പ്രത്യേകിച്ചും ഈ സുന്ദരമായ മുഖം ഏത് രൂപത്തിലാക്കി അഭിനയിക്കാനും എത്ര വലിയ പരീക്ഷണത്തിനും മടിയില്ലാത്ത നടന്മാർ വളരെ അപൂർവമാണ്. എങ്ങനെ താങ്കൾക്ക് അതിനുള്ള ധൈര്യം വരുന്നു?
ഇല്ല, ഞാൻ എന്റെ പ്രേക്ഷകർ, എന്റെ മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനൊരു ഓപ്പൺ ബുക്കാണ്. ഞാൻ എന്താന്നുള്ളത് അവർക്കറിയാം. കാരണം ഞാൻ ഒരു മിമിക്രി തുടങ്ങിയ കാലം മുതൽ അവരെന്നെ കണ്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. അവരെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് എന്ത് വേഷം ചെയ്യാനുള്ള മനക്കരുത്ത് തന്നത് അവര് തന്നെയാണ്. അപ്പൊ പിന്നെ എന്റെ റിയൽ രൂപം അവരുടെയൊക്കെ മനസ്സിലുള്ളതാണ്. പിന്നെ ഞാൻ എല്ലാ സിനിമയിലും അസുഖം വരേണ്ട കാര്യമില്ല. അപ്പൊ ഒരു നടനെ സംബന്ധിച്ചിട്ട് ഓരോ സിനിമയിലും ഓരോ തരത്തിലുള്ള സ്കെച്ച് ചെയ്ത് പോരാനുള്ള ശ്രമങ്ങളാണ്. എന്ന് വെച്ചാൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം മാത്രം, അത്രേ ഉള്ളൂ. അതില് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഞാനത് ഇതുപോലുള്ള വേദികളിൽ വന്നിട്ടാണ് അത് പ്രേക്ഷകരോട് നേരിട്ട് പറയുന്നത്. കാരണം പണ്ടൊന്നും എനിക്കൊരു കണ്ണാടി വെക്കാനോ ഒരു കണ്ണട വെക്കാനോ അല്ലെങ്കിൽ ഒരു മീശ പഠിക്കാനോ പോലും പ്രൊഡ്യൂസർമാരോ അല്ലെ സംവിധായകരോ സമ്മതിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മൾ എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവര് ശ്രദ്ധിക്കുന്നു എന്ന് പറയും. പക്ഷെ അതിനെ അത് അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. കാരണം ഓരോ സിനിമയ്ക്കും ജനങ്ങൾ അത്രയും വിശ്വസിച്ചിട്ടാണ് വരുന്നത്. എന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കുടുംബം, കുട്ടികൾ മുതൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ എന്റെ ഒരു നമ്മളുടെ സിനിമകൾ കാണാൻ വരുന്ന ആളുകളാണ്. അതിലെ കൊച്ചുകുട്ടികളുണ്ട്, അതിൻ്റെ ഒരു അതിന് മേളിലത്തെ കുട്ടികളുണ്ട്, അതിന് ചെറുപ്പക്കാരുണ്ട്, അതിൽ മധ്യവയസ്കരുണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു വയസ്സായ ആളുകൾ, അങ്ങനെ ഓരോ കാറ്റഗറി ഇല്ലാതെ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ നാട്ടിലൊക്കെ എല്ലാവരും പറയും ഫാൻസ്, ഫാൻസിനേക്കാൾ എനിക്ക് സൈലന്റ് ഫാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിലേറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ കടപ്പാട് എന്റെ പ്രേക്ഷകരോട് തന്നെയാണ്.
എന്തായാലും പക്ഷേ മലയാളത്തിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയുടെ കാലമാണ്. എവിടെ നോക്കിയാലും ന്യൂ ജനറേഷൻ, അതിനെക്കുറിച്ചുള്ള സംസാരം, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഭാഷ, ഇത് കാണുമ്പോൾ ദിലീപൊക്കെ ഓൾഡ് ജനറേഷൻ ആയെന്ന് സ്വയം തോന്നാറുണ്ടോ?
ഒരിക്കലുമില്ല. ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമ തുടങ്ങി വെച്ചത് ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളേ ഇല്ല. പിന്നെ ഈ സിനിമകൾ അപ്പുറത്ത്, കാരണം ഞാൻ എന്റെ സിനിമകളെ കുറിച്ചിട്ടാണ് ബോധേടാവുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ സിനിമകൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ. അപ്പൊ അപ്പുറത്ത് എന്ത് നടക്കുന്നു, ഇപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് ഇതിന്റെ മേളിൽ എന്ത് ചെയ്യാന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളിലുള്ള സിനിമ, സിനിമകൾ പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതൊരു സംവിധായകന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ അതിന് പറ്റിയ ആളുകൾ അതിന് പറ്റിയ കുറെ ചെറിയ ബഡ്ജറ്റിൽ ചില സിനിമകൾ ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മളുടെ വലിയ സിനിമകൾ കാണാനാണ് ജനങ്ങൾക്ക് താല്പര്യം.
ശരിയാണ് ദിലീപ് പറഞ്ഞത്. ദിലീപാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ന്യൂ ജനറേഷൻ സിനിമ കൊണ്ടുവന്നത്. പാസഞ്ചർ ആയിരുന്നു ആ സിനിമ. പക്ഷെ അതിനുശേഷം ഒരു ന്യൂ ജനറേഷൻ സിനിമയിലേക്ക് ദിലീപ് വന്നിട്ടേ ഇല്ല. അതെന്താ അങ്ങനെ അങ്ങനെ ഒരു സമയം
ഇല്ല? നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെല്ലാം കച്ചവട സിനിമകൾ എന്നുള്ള പൂർണ്ണ ഇതിലേക്ക് തന്നെ മാറുകയാണ്. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സിനിമ വലിയ ക്യാൻവാസിലുള്ള ചിത്രങ്ങൾ കാണാനാണ് ജനങ്ങൾക്കും താല്പര്യം. പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ സിനിമ ഇപ്പൊ പാസഞ്ചർ അത് വലിയ ഒരു പരീക്ഷണമായിരുന്നു. മിക്കപ്പോഴും പരീക്ഷണ ചിത്രങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഈ ഇടക്കാലത്ത് നമ്മളുടെ ഒരു സന്തോഷത്തിനോട് ഒരു അരികെ എന്ന് പറഞ്ഞ ശ്യാമേട്ടന്റെ ഒരു ശ്യാമപ്രസാദന്റെ ഒരു സിനിമ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു ഇത്. പക്ഷെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഇത്ര സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ ഞാൻ 2 വർഷം പിന്നിലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയധികം കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആലോചിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ആൾക്കാർ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂക്കയിലും ലാലേട്ടനായാലും നമ്മളൊക്കെ വെച്ചിട്ട് ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സിനിമ, കാരണം അത് ഇമേജിന് അപ്പുറത്തേക്ക് എന്ന് പറയുന്ന ഒരു സാധനം സ്ക്രീനിൽ സംഭവിച്ചതുകൊണ്ട് കൊച്ചു സിനിമകൾ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒന്നും ഇല്ലാണ്ടായിട്ട് തോന്നുന്നു. അപ്പൊ ഒരു ഒരു ഇമേജോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന്, കാരണം ഒരു സംവിധായകൻ ഏത് രീതിയിലും വരയ്ക്കാവുന്ന സംഭവമാണ്. അപ്പൊ ഞാനങ്ങനെ ഉള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന കൊച്ചുകുട്ടികളോടൊക്കെ ആ പരിസരത്തേക്ക് ചിലപ്പോൾ വരില്ല. അപ്പൊ അവര് എന്റർടൈൻ ചെയ്യുന്ന സിനിമകളായിട്ട് ഞാൻ മിക്കപ്പോഴും ഒരു വിഷുക്കാലത്ത് ഒരു ഓണക്കാലത്ത് അല്ലെങ്കിൽ ക്രിസ്മസിന് എന്നൊക്കെ പറയുന്ന പോലെ വരുന്ന ഒരാളാണ്. അപ്പൊ അവര് എന്റർടൈൻ ചെയ്യാനാണ് എന്റെ സിനിമകൾക്ക് വരുന്നത്. അതിന് അല്ലാത്ത സിനിമകൾ നമ്മൾ ഇടയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അരികെ പോലെ അല്ലെങ്കിൽ പാസഞ്ചർ പോലെയുള്ള സിനിമകൾ, അത് ഇടയ്ക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടത്തുന്നത്. കാരണം എല്ലാത്തര സിനിമകളുടെയും എല്ലാ സ്ഥലത്തും കാണുക എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു നടനെ സംബന്ധിച്ച് അതാണ് ആവശ്യം. ഒരു
കലാമൂല്യമുള്ള സിനിമകൾ ഇടയ്ക്ക് ചെയ്യുന്നു, അയലത്തെ പയ്യനായി കൂടുതലും.
അതെ അതെ,
തീർച്ചയായിട്ടും. പക്ഷേ 20 വർഷത്തിലേറെയായിട്ട് ഇപ്പം അഭിനയമുണ്ട്. അതിനേക്കാൾ മുമ്പ് തന്നെ സ്റ്റേജ് ഷോ ചെയ്തു. അഭിനയത്തിന് മുമ്പ് തന്നെ സ്റ്റേജ് ഷോയിലൂടെ മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായി. അതിനിടയ്ക്ക് സഹസംവിധാനത്തിൽ തുടങ്ങി, പിന്നെ നിർമ്മാണം, കഥയെഴുത്ത്, ഇപ്പം ഗാനാലാപനമുണ്ട്. ഉടനെ തന്നെ ഒരു സിനിമയുടെ സംവിധാനവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ?
അല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യൻ തന്നെയാണ്. ഇന്നും ഞാനൊരു ടെക്നീഷ്യനായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്ന. ഏതൊരു സിനിമയിലും ഈ സ്റ്റാറ്റ് ക്യാമറ ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ ഇടയിൽ മാത്രമുള്ള അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവം, ബാക്കിയെല്ലാം ഞാൻ എന്റെ ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയാണ് കൂടുതലും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ കോ ആർട്ടിസ്റ്റുകളും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു എല്ലാ ആളുകളും.
അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള
സംവിധാനം ഇപ്പൊ ചിന്തിച്ചിട്ടില്ല, ഇപ്പൊ ഇങ്ങനെ പോട്ടെ.
പക്ഷെ അഭിനയത്തിൽ ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു, 115-ലേറെ സിനിമകളായി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പണിക്ക് വരേണ്ടായിരുന്നു എന്ന്?
ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇതിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ജോലിയിലാണ് എന്നെ ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നത്. ഇതൊരിക്കലും എനിക്കൊരു മടുപ്പാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും എൻജോയ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എന്റെ ലോകം, ഇതാണ് എന്റെ ചോറ്, എനിക്കിതേ അറിയുള്ളൂ.
SBS റേഡിയോ.
SBS മലയാളം പ്രക്ഷേപണത്തിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ദിലീപുമായുള്ള അഭിമുഖം. അടുത്തിടെ ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോഴുള്ള അനുഭവങ്ങളും സിനിമാ കഥകളുമെല്ലാം അദ്ദേഹം SBS ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുകയാണ്.
SBS റേഡിയോ.
പണ്ടൊക്കെ നമ്മൾ പല അഭിമുഖത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേജ് ഷോയിൽ പറ്റിയ അബദ്ധങ്ങൾ, സ്റ്റേജിൽ പറ്റിയ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ ഉള്ള കഥകളൊക്കെ. ഓസ്ട്രേലിയൻ യാത്രയിൽ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള സംഭവങ്ങളോ കഥകളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
ഇല്ല, ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് പോകുന്ന ഈ ഇനി ഇതിലുണ്ടാവുന്ന തമാശകൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാവുന്നത് ഇനി അടുത്ത ഷോ അല്ലെങ്കിൽ അടുത്തൊരു സംഭവം വരുമ്പോഴാണ് നമ്മൾ ഇനി ഫിൽട്ടർ ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടാവുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കഴിഞ്ഞ സ്റ്റേജിലെ തമാശകളാണ് എടുത്തോണ്ടിരിക്കുന്നത്, അങ്ങോട്ടും കളിയാക്കുന്നത് പറഞ്ഞിട്ട്.
അനുഭവങ്ങൾ തമാശകളായി മാറുകയാണല്ലേ?
തീർച്ചയായിട്ടും, അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു.
ഇപ്പൊ ഈ ചാനൽ ഷോകളിലെല്ലാം തമാശ ഷോകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ സമയത്ത് തമാശ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പാടുള്ള പണിയാണെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും. അത് മാത്രല്ല, ഈ തമാശകൾ ഈ സ്റ്റേജ് ഈ റിയാലിറ്റി ഷോസിൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം ഹൈലി ടാലന്റഡ് ആണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മളൊന്നും ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് കയറി
ഈ
ഒരു സ്ഥലത്തേക്ക് വന്നത്. അപ്പൊ ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈഡാണ്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും മീഡിയയുടെ മുമ്പിലേക്ക് വരാം, അല്ലെ വിഷ്വൽ മീഡിയയുടെ മുമ്പിലേക്ക് വരാം. നമ്മളുണ്ടായിരുന്ന സമയത്ത്, നമ്മൾ തുടങ്ങിയ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല.
തീർച്ചയായും. ദിലീപ്, എന്തായാലും ഇപ്പൊ ദിലീപിന്റെ ഏറ്റവും അവസാനത്തത് സൗണ്ട് തോമയാണ് ഹിറ്റായി നിൽക്കുന്നത്. സൗണ്ട് തോമയിൽ ദിലീപിന്റെ പാട്ട് ഏറ്റവും അധികം ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. ഓസ്ട്രേലിയയിലെ മലയാളി ശ്രോതാക്കൾക്ക് വേണ്ടി, SBS റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സൗണ്ട് തോമയിൽ ഒരു 4 വരി മൂളാൻ കഴിയുമോ?
അതിൽ ഈ തോമ എന്ന് പറഞ്ഞ ആളുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുച്ചുണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അവരൊക്കെ സംസാരിക്കുമ്പോ എന്തെങ്കിലും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ശബ്ദമാണ്. അപ്പൊ അയാള് അയാളുടെ രീതിയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് നമ്മള് ഈ ഗുലാമിൽ അമീർ ഖാൻ പാടിയ പാട്ടിന്റെ ഒക്കെ ഒരു സംഭവം എടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഏയ്,
ചോദ്യത്തും ഏയ് വയ്ക്കാമോലും ആ സുന ആരെയും കണ്ടാന ഈ സ്വനം ആരെയും കേട്ടാന ചുമ ഗായക നാശങ്ക ബീജങ്ങ പൂജങ്ങ ഓ ഈ പിയാശ അവിടുന്ന് വന്നേ ഏഷ് കണിങ്ങ എന്റെ പൊന്നു കണ്ടാ ഞാനൊരു സുന്ദരന
അങ്ങനെ തുടങ്ങുന്ന പാട്ടുകളാണ്.
തീർച്ചയായും ദിലീപിന് ഏത് തരത്തിലുള്ള ശബ്ദവും ദിലീപിന് വഴങ്ങുന്നുള്ള കാര്യം
ദിലീപിന് മാച്ചായിട്ടുള്ള ശബ്ദം നമ്മൾ ചെയ്തു നോക്കി പിന്നെ അതിനെ അങ്ങോട്ട് ഫോളോ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ
ഓസ്ട്രേലിയയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും മലയാളികൾ ഈ പാട്ട് മൂളി നടക്കുന്ന കേട്ടിട്ടുണ്ട്, അത്രയ്ക്ക് അത് ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു.
അതെ, ഈ നമ്മ ഓസ്ട്രേലിയയിലെ മലയാളികളോട് പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയയിലേക്ക് നമ്മള് സിനിമകൾ പലപ്പോഴും തുച്ഛമായ ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രിന്റിന്റെ പൈസ പോലും കിട്ടാത്ത രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷെ ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മള് മലയാളികൾ സിനിമ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കൊടുത്തു വിടുന്നത്. പക്ഷെ അതിന് മുമ്പേ ഇത് കട്ടെടുത്ത് കാണും. അപ്പൊ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും വലിയ അഭ്യർത്ഥന എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. കാരണം സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം തുച്ഛമായിട്ട് കൊടുക്കുന്ന ആ ഡോളേഴ്സ് അവിടെ ഒരുപാട് കുടുംബങ്ങളെയാണ് നിലനിർത്തുന്നത്. തീർച്ചയായിട്ടും മലയാള സിനിമയോട് സ്നേഹമുള്ള മലയാളി പ്രേക്ഷകർ ചെയ്യേണ്ടത് അവരുടെ വരുമാനത്തിൽ നിന്ന് തുച്ഛമായ ഒരു തുകയാണ് സിനിമയിലേക്ക് ഇടുന്നത്. രണ്ടര മണിക്കൂർ ചിരിച്ച് സന്തോഷിച്ചു പോകുമ്പോൾ കൊടുക്കുന്ന തുക അത് ഒരുപാട് കുടുംബങ്ങളെയാണ് സന്തോഷിപ്പിക്കുന്നത്. അതവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സന്മനസ് കാണിക്കണം. അത് വീട്ടിലിരുന്ന് ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യുക. കാരണം സിനിമകൾ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് കട്ടെടുത്ത് കാണരുത്, സിനിമകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്.
തീർച്ചയായും മലയാള സിനിമയ്ക്ക് വേണ്ടി ദിലീപിന്റെ ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ മലയാളികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞത്. ദിലീപ്, എന്തായാലും ഒറ്റ ഒരു കാര്യം കൂടി അവസാനമായി, മലയാളത്തെ നമ്മൾ ക്ലാസിക്കൽ ഭാഷയാക്കണമെന്ന് ഇന്ത്യയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുറെ നാളായിട്ട്, അത് നടക്കുന്നില്ല. അതിനിടയിലാണ് ഓസ്ട്രേലിയയിൽ SBS മലയാളം പ്രക്ഷേപണം തുടങ്ങുന്നത്. എന്ത് തോന്നുന്നു ദിലീപിനെ കുറിച്ച്? പ്രത്യേകിച്ചും
നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം മലയാളം എന്ന് പറയുന്നത് അത്ര നിസ്സാര ഭാഷയൊന്നുമല്ല. ആർക്കും ഏത് ഭാഷ സംസാരിക്കാം. മലയാളം സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതൊരു മലയാളിക്കും ലോകത്തുള്ള ഏത് ഭാഷ സംസാരിക്കാൻ പറ്റും. പക്ഷെ ലോകത്തുള്ള മറ്റു ആൾക്കാർക്ക് മലയാളം സംസാരിക്കാൻ നല്ല പണിയാണ്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതിനെ മറക്കാതിരിക്കുക, അത് നമ്മുടെ സംസ്കാരമാണ്. അതിനെ വളർത്തി വലുതാക്കുക നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ട്.